ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. തണുപ്പുകാലം കഴിയാറായി. വസന്തകാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയായി. ഇലപൊഴിയും കാലത്തിനുശേഷം മരങ്ങളിൽ പുതിയ ഇലകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. പൂക്കൾ വിരിയുന്നു. തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഹരിതാഭമാകുന്നു. പക്ഷികളുടെ കളകളാരവും മനസ്സിനെ ആകർഷിക്കാൻ തുടങ്ങുന്നു. പൂക്കൾ മാത്രമല്ല, വെയിലേറ്റുതിളങ്ങുന്ന പഴങ്ങളും മരങ്ങളുടെ ശാഖകളിൽ കാണാനാകുന്നു. ഗ്രീഷ്മകാലത്തെ ഫലമായ മാങ്ങയുടെ പൂങ്കുലകൾ വസന്തത്തിൽ തന്നെ കാണപ്പെടാൻ തുടങ്ങുന്നു. അതുപോലെ കടുകിന്റെ മഞ്ഞപ്പൂവുകൾ കർഷകരുടെ പ്രതീക്ഷകൾക്ക് നിറപ്പകിട്ടേകുന്നു. പലാശപുഷ്പങ്ങൾ ഹോളി എത്തി എന്ന സന്ദേശം തരുന്നു. അമീർ ഖുസ്രോ ഋതുക്കൾ ഇങ്ങനെ മാറുന്ന നിമിഷത്തെക്കുറിച്ച് വളരെ രസകരമായി വർണ്ണിച്ചിട്ടുണ്ട്. അമീർ ഖുസ്രോ എഴുതി: ഭൂൽരഹി സരസോം സകൽബൻ അംബവാ ഫുടേ ലേസൂ ഭലേ കോയൽ ബോലെ ഡാർഡാർ. കടുകുകൾ പൂക്കുകയാണെവിടെയും, മാവു പൂത്തു പലാശങ്ങൾ പൂത്തു, കുയിലുകൾ പാടി ശിഖരങ്ങളിൽ. പ്രകൃതി സന്തോഷിപ്പിക്കുന്നതാകുമ്പോൾ, ഋതുക്കൾ സുഖപ്രദമാകുമ്പോൾ മനുഷ്യനും ഋതുവിന്റെ രസം ആസ്വദിക്കുന്നു. വസന്തപഞ്ചമി, മഹാശിവരാത്രി, ഹോളി ആഘോഷം തുടങ്ങിയവയെല്ലാം മനുഷ്യജീവിതത്തിൽ സന്തോഷത്തിന്റെ നിറച്ചാർത്തേകുന്നു. സ്നേഹം, സാഹോദര്യം, മനുഷ്യത്വം ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നാം അവസാന മാസമായ ഫാൽഗുനത്തിന് വിടയേകുകയായി. പുതിയ ചൈത്രമാസത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു. വസന്തം ഈ രണ്ടു മാസങ്ങളുടെയും കൂടിച്ചേരലാണ്. മൻ കി ബാത്തിനു മുൻപ് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി ആപ്പിലും ട്വിറ്ററിലും ഫേസ്ബുക്ക് വഴിയായും തപാലിലൂടെയും അനേകം അഭിപ്രായങ്ങൾ അയക്കുന്ന ജനങ്ങൾക്ക് നന്ദി ഞാൻ ആദ്യമായി വ്യക്തമാക്കട്ടെ. ഇതിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടവനാണ്. ശോഭാ ജലാൽ നരേന്ദ്രമോദി ആപ്പിലെഴുതി: വളരെയേറെ ആളുകൾക്ക് ISROയുടെ നേട്ടങ്ങളെപ്പറ്റി അറിയുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിനെക്കുറിച്ചും ഇന്റർസെപ്റ്റർ മിസൈലിനെക്കുറിച്ചും അറിവ് പകരണം എന്നാണ്. ശോഭാജി, ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിൽ വളരെയേറെ നന്ദി വ്യക്തമാക്കുന്നു. ദാരിദ്ര്യത്തെ നേരിടാനാണെങ്കിലും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും ലോകവുമായി ബന്ധപ്പെടാനാണെങ്കിലും അറിവുകൾ നേടാനാണെങ്കിലും സാങ്കേതികവിദ്യയും ശാസ്ത്രവും അതിന്റെ പങ്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു. February 15, 2017 ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ദിനമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ ശിരസ് സാഭിമാനം ഉയർത്താൻ അവസരമുള്ളവരാക്കിയിരിക്കുന്നു. ISRO കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അനേക ദൗത്യങ്ങൾ വിജയപ്രദമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചൊവ്വാഗ്രഹത്തിൽ മംഗൾയാൻ എത്തിച്ചതിനുള്ള വിജയത്തിനു ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ISRO ശൂന്യാകാശത്ത് ഒരു ലോക റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ISRO മെഗാദൗത്യത്തിലൂടെ അമേരിക്ക, ഇസ്രയേൽ, കസാക്കിസ്ഥാൻ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, UAE, ഭാരതം തുടങ്ങിയ വിഭിന്ന രാജ്യങ്ങളുടെ 104 ഉപഗ്രഹങ്ങൾ വിജയപ്രദമായി അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു. ഒരുമിച്ച് 104 ഉപഗ്രഹങ്ങളെ അന്തരീക്ഷത്തിലേക്കെത്തിച്ച് ചരിത്രം രചിച്ച ഭാരതം ലോകത്തെ ആദ്യ രാജ്യമായിരിക്കുന്നു. 38-ാമത് പ്രാവശ്യമാണ് PSLV ഇങ്ങനെ വിജയപ്രദമായി വിക്ഷേപിക്കപ്പെടുന്നത് എന്നത് തികച്ചും സന്തോഷപ്രദമായ കാര്യമാണ്. ഇത് ISROയ്ക്ക് മാത്രമല്ല, മറിച്ച് ഭാരതത്തിന് മുഴുവനുള്ള ചരിത്ര നേട്ടമാണ്. ISROയുടെ ചെലവ് കുറഞ്ഞ കഴിവുറ്റ അന്തരീക്ഷ ദൗത്യം ലോകത്തിനു മുഴുവൻ ആശ്ചര്യകരമായിരിക്കുന്നു. ലോകം തുറന്ന മനസ്സോടെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ വിജയത്തെ അഭിനന്ദിച്ചിരിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ 104 ഉപഗ്രഹങ്ങളിൽ ഒന്ന് ഏറ്റവും മഹത്തായതാണ്, കാർട്ടോസാറ്റ് 2D. ഇത് ഭാരതത്തിന്റെ ഉപഗ്രഹമാണ്. ഇതുവഴി ചിത്രങ്ങളെടുക്കുക, വിഭവങ്ങളുടെ വിവരശേഖരണം, അടിസ്ഥാന വികസനോപാധികൾ ഉണ്ടാക്കുക, വികസനങ്ങൾ തിട്ടപ്പെടുത്തുക, നഗരവികസനത്തിന്റെ ആസൂത്രണം എന്നിവയ്ക്ക് വളരെ സഹായകരമാകും. വിശേഷിച്ചും എന്റെ കർഷക സഹോദരീ സഹോദരന്മാരുടെ രാജ്യത്ത് ലഭ്യമായ ജലസ്രോതസ്സുകൾ എത്രയാണ്, അവയുടെ ഉപയോഗം എങ്ങനെ നടക്കുന്നു, എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ നമ്മുടെ പുതിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2D വളരെ സഹായിക്കും. നമ്മുടെ ഉപഗ്രഹം അവിടെ എത്തിയ ഉടൻ തന്നെ ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അതിന്റെ ജോലി ആരംഭിച്ചിരിക്കുന്നു. ഈ ദൗത്യത്തിന്റെ മുഴുവൻ നേതൃത്വം നമ്മുടെ യുവശാസ്ത്രജ്ഞന്മാരും നമ്മുടെ മഹിളാ ശാസ്ത്രജ്ഞന്മാരുമാണ് വഹിച്ചത് എന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. യുവാക്കളുടെയും മഹിളകളുടെയും ഇത്രയധികം പങ്ക് ISRO വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ രാജ്യത്തെ ജനങ്ങളുടെ പേരിൽ ISRO ശാസ്ത്രജ്ഞന്മാർക്ക് അനേകം ആശംസകൾ നേരുന്നു. സാധാരണ ജനത്തിനായി, രാഷ്ട്രസേവനത്തിനായി അന്തരീക്ഷശാസ്ത്രത്തെ കൊണ്ടുവരിക എന്ന തങ്ങളുടെ ലക്ഷ്യം അവരെന്നും പുലർത്തിപ്പോന്നിട്ടുണ്ട്. നിത്യേനയെന്നോണം പുതിയ പുതിയ തൂവലുകൾ അവരുടെ കിരീടത്തിൽ തുന്നിച്ചേർക്കപ്പെടുകയാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരെയും അവരുടെ മുഴുവൻ സംഘത്തെയും എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. ശോഭാജി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അത് ഭാരതത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ്. അക്കാര്യത്തിൽ ഭാരതം ഒരു വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് അധികം ചർച്ചകൾ നടന്നിട്ടില്ല. എങ്കിലും ആ മഹത്തായ കാര്യത്തിൽ ശോഭാജിയുടെ ശ്രദ്ധ പതിഞ്ഞു. ഭാരതം സുരക്ഷാമേഖലയിലെ ബാലിസ്റ്റിക് ഇന്റർസെപ്റ്റർ മിസൈൽ വിജയപ്രദമായി പരീക്ഷിച്ചിരിക്കുന്നു. ഇന്റർസെപ്ഷൻ ടെക്നോളജിയുള്ള ഈ മിസൈൽ പരീക്ഷണ പ്രയോഗത്തിൽ ഭൂമിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉയരത്തിൽ ശത്രു മിസൈലിനെ നശിപ്പിച്ചുകൊണ്ട് വിജയം കൈവരിച്ചു. സുരക്ഷാമേഖലയിൽ ഇത് വളരെ മഹത്തായ നേട്ടമാണ്. ലോകത്തിലെ കഷ്ടിച്ച് 4-5 രാജ്യങ്ങൾക്കേ ഈ നേട്ടം കൈവരിക്കാനായിട്ടുള്ളൂ എന്നറിയുന്നത് നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കും. ഭാരതത്തിലെ ശാസ്ത്രജ്ഞർ ഇത് കൈവരിച്ച് കാണിച്ചു. ഭാരതത്തെ ലക്ഷ്യമിട്ട് വരുന്ന മിസൈൽ 2000 കിലോമീറ്റർ ദൂരെ നിന്നാണെങ്കിൽ പോലും ഈ മിസൈൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ നശിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ നേട്ടം. പുതിയ പുതിയ സാങ്കേതികവിദ്യ കാണുമ്പോൾ, പുതിയ പുതിയ ശാസ്ത്രനേട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. മനുഷ്യന്റെ വികസനയാത്രയിൽ ജിജ്ഞാസ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വിശേഷബുദ്ധി, പ്രതിഭയുള്ളവർ ജിജ്ഞാസയെ ജിജ്ഞാസയായി ഇരിക്കാൻ അനുവദിക്കുകയില്ല. അവർ അതിനുള്ളിൽ ചോദ്യമുയർത്തുന്നു, പുതിയ ജിജ്ഞാസകൾ അന്വേഷിക്കുന്നു, പുതിയ ജിജ്ഞാസകൾക്ക് ജന്മം കൊടുക്കുന്നു. ആ ജിജ്ഞാസ പുതിയ കണ്ടുപിടുത്തത്തിന് കാരണമാകുന്നു. അവരുടെ ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടാകുന്നതുവരെ അവർ ശാന്തരായിരിക്കുകയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട മനുഷ്യന്റെ വികസനയാത്ര അവലോകനം ചെയ്താൽ മനുഷ്യജീവിതത്തിന്റെ ഈ വികസനയാത്രയ്ക്ക് എവിടെയും പൂർണ്ണവിരാമം ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണവിരാമം അസാധ്യമാണ്, അത് നിരന്തരം നടന്നുപോകുന്നു. ബ്രഹ്മാണ്ഡത്തെ, സൃഷ്ടിനിയമങ്ങളെ, മനുഷ്യ മനസ്സിനെ അറിയാനുള്ള ശ്രമം നിരന്തരം നടന്നുപോകുന്നു. പുതിയ ശാസ്ത്രം, പുതിയ സാങ്കേതികവിദ്യ, അതിൽ നിന്നാണ് ജന്മം കൊള്ളുന്നത്. എല്ലാ സാങ്കേതികവിദ്യയും ശാസ്ത്രത്തിന്റെ എല്ലാ രൂപങ്ങളും ഒരു പുതിയ യുഗത്തിനാണ് ജന്മം കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നാം ശാസ്ത്രത്തിന്റെയും ശാസ്ത്രജ്ഞരുടെയും കഠിനാധ്വാനത്തിന്റെ കാര്യം പറയുന്നു. പലപ്പോഴും നമ്മുടെ യുവതലമുറയ്ക്ക് ശാസ്ത്രത്തോടുള്ള അഭിനിവേശം വർദ്ധിക്കണമെന്ന് ഞാൻ മൻ കി ബാത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് വളരെയേറെ ശാസ്ത്രജ്ഞരെ ആവശ്യമുണ്ട്. ഇന്നത്തെ ശാസ്ത്രജ്ഞർ വരും യുഗങ്ങളിലെ വരും തലമുറയുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന് കാരണക്കാരായി മാറുന്നു. മഹാത്മാഗാന്ധി പറയാറുണ്ടായിരുന്നു, ഒരു ശാസ്ത്രവും തികഞ്ഞ രൂപത്തിൽ ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല, എല്ലാ ശാസ്ത്രങ്ങളും വികസിച്ച് അനുഭവങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. പൂജനീയ ബാപ്പു ഇതുകൂടി പറഞ്ഞു, സത്യത്തിന് പിന്നാലെയുള്ള ആധുനിക ശാസ്ത്രജ്ഞരുടെ അന്വേഷണത്തിൽ അവരെ നയിച്ച ഉത്സാഹം, അധ്വാനശീലം, സമർപ്പണം എന്നിവയെ ഞാൻ നിറഞ്ഞ മനസ്സോടെ പ്രകീർത്തിക്കുന്നു. ശാസ്ത്രം സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളെ ലക്ഷ്യമാക്കി ആ സിദ്ധാന്തങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതെങ്ങനെ, അതിനുള്ള മാധ്യമം എന്തായിരിക്കണം, സാങ്കേതികവിദ്യ എന്തായിരിക്കണം എന്നന്വേഷിക്കുന്നു. കാരണം അതാണ് സാധാരണ ജനത്തിനുള്ള ഏറ്റവും മഹത്തായ സംഭാവനയായി കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം നീതി ആയോഗും ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും 14th പ്രവാസി ഭാരതീയ ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു വലിയ വിശേഷപ്പെട്ട രീതിയിലുള്ള മത്സരം സംഘടിപ്പിച്ചിരുന്നു. സമൂഹത്തിനുപകരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ഈ മത്സരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇത്തരം കണ്ടുപിടുത്തങ്ങളെ തിരിച്ചറിയുക, പ്രദർശിപ്പിക്കുക, ആളുകൾക്ക് അറിവ് പകരുക, അത്തരം കണ്ടുപിടുത്തങ്ങൾ സാധാരണ ജനത്തിന് എങ്ങനെ ഉപകാരപ്രദമാകണം, കൂടുതൽ ഉൽപ്പാദനം എങ്ങനെ സാധിക്കാം, അതിന്റെ വാണിജ്യപരമായ ഉപയോഗം എങ്ങനെയാകാം എന്നെല്ലാം അവിടെ വിശകലനം ചെയ്യപ്പെട്ടു. ഞാനത് കണ്ടപ്പോൾ എത്ര മഹത്തായ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഉദാഹരണത്തിന്, നമ്മുടെ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാനവിടെ കാണുകയുണ്ടായി. ഒരു സാധാരണ മൊബൈൽ ആപ്പാണത്. എന്നാൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ എവിടെ പോകണം, അധികം മത്സ്യമുള്ള ഭാഗം എവിടെയാണ്, കാറ്റിന്റെ ഗതി എവിടേക്കാണ്, വേഗത എന്താണ്, തിരമാലകളുടെ ഉയരം എത്രയാകും, അതായത് ഒരു മൊബൈൽ ആപ്പിലൂടെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. ഇതുവഴി മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന സഹോദരന്മാർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് അധികം മത്സ്യങ്ങൾ ഉള്ളിടത്തെത്തി തങ്ങളുടെ സാമ്പത്തികോപാർജനം നടത്താൻ സാധിക്കുന്നു. ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ തന്നെ അതിന് സമാധാനം കണ്ടെത്താൻ ശാസ്ത്രത്തിന്റെ പ്രാധാന്യമെന്തെന്ന് കാട്ടിത്തരുന്നു. മുംബൈയിൽ 2005 വലിയ മഴയുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, സമുദ്രത്തിലും കോളിളക്കമുണ്ടായി, വളരെയേറെ കഷ്ടനഷ്ടങ്ങളുണ്ടായി. എന്ത് പ്രകൃതി ദുരന്തമുണ്ടായാലും അതാദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ദരിദ്രരാണ്. രണ്ടുപേർ ഇക്കാര്യത്തിൽ മനസ്സർപ്പിച്ച് പ്രവർത്തിച്ചു. ഇത്തരം ആപത്തുകൾ ഉണ്ടാകുമ്പോൾ വീടിനെ കാക്കുന്ന നിർമ്മാണ സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചു. അത് വെള്ളപ്പൊക്കത്തിൽ നിന്നും കെട്ടിടത്തെ രക്ഷിക്കുന്നു, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം കണ്ടുപിടുത്തങ്ങളുണ്ടായി. സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വളരെയേറെ ആളുകളുണ്ടെന്നാണ് പറയുന്നതിന്റെ രത്നചുരുക്കം. നമ്മുടെ സമൂഹവും സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് മുന്നോട്ടു പോകുന്നു. എല്ലാ ഏർപ്പാടുകളും സാങ്കേതിക വിദ്യകൾക്കനുസൃതമാവുകയാണ്. ഒരു തരത്തിൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിലെ അഭേദ്യമായ ഒന്നായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിജിധൻ പദ്ധതിക്ക് വളരെ പ്രാധാന്യമായിരുന്നു. സാവധാനം ആളുകൾ കറൻസി നോട്ടുകൾ വിട്ട് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുകയാണ്. വിശേഷിച്ചും യുവതലമുറ, അവർ തങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്നതിന് ശീലമുള്ളവരായി മാറിയിരിക്കുന്നു. ഇതൊരു ശുഭസൂചനയായി ഞാൻ കാണുന്നു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്കി ഗ്രഹക് യോജന, ഡിജിധൻ വ്യാപാർ യോജന എന്നിവയ്ക്ക് വളരെ പിന്തുണ കിട്ടി. ഏകദേശം 2 മാസങ്ങളായി ദിവസേന 15,000 പേർക്ക് 1,000 രൂപയുടെ പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. ഈ രണ്ട് പദ്ധതികളിലൂടെയും ഭാരതത്തിൽ ഡിജിറ്റൽ പേയ്മെന്റിനെ ഒരു ജനമുന്നേറ്റമാക്കി മാറ്റാനുള്ള തുടക്കത്തിന് രാജ്യമെങ്ങും സ്വീകാര്യത ലഭിച്ചു. ഇതുവരെ ഡിജിധൻ യോജന അനുസരിച്ച് 10 ലക്ഷം പേർക്ക് പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞു. 50,000-ത്തിലധികം വ്യാപാരികൾക്കും പുരസ്കാരം കിട്ടി. ഉദ്ദേശം 150 കോടിയിലധികം രൂപ പുരസ്കാരമായി ഈ മഹാമുന്നേറ്റത്തെ നയിച്ചവർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ പദ്ധതി പ്രകാരം 100,000-ത്തിലധികം ഉപഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. 4,000-ത്തിലധികം വ്യാപാരികൾക്ക് 50,000 വീതം പുരസ്കാരം ലഭിച്ചു. കർഷകരും വ്യാപാരികളും ചെറുകിട കച്ചവടക്കാരും മറ്റ് തൊഴിലിലേർപ്പെട്ടിരിക്കുന്നവരും ഗൃഹനാഥകളും വിദ്യാർത്ഥികളുമെല്ലാം ഇതിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നു. അവർക്ക് നേട്ടമുണ്ടാകുന്നു. യുവാക്കൾ മാത്രമേ വരുന്നുള്ളോ അതോ പ്രായമായവരും വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സമ്മാനം നേടിയവരിൽ 15 വയസ്സുള്ള യുവാക്കളുണ്ട്, 65 മുതൽ 70 വയസ്സ് വരെയുള്ള മുതിർന്നവരുണ്ട് എന്നുമാണ്. മൈസൂരിലെ ശ്രീ സന്തോഷ്ജി സന്തോഷത്തോടെ നരേന്ദ്രമോദി ആപ്പിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ലക്കി ഗ്രഹ യോജന പ്രകാരം 1,000 രൂപ സമ്മാനമായി ലഭിച്ചു. എന്നാൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 1,000 രൂപയുടെ സമ്മാനം ലഭിച്ചപ്പോൾ ഒരു ദരിദ്രയായ വൃദ്ധയുടെ വീടിന് തീപിടിച്ച വിവരം അറിയുകയുണ്ടായി. സാധനങ്ങളെല്ലാം കത്തിപ്പോയെന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് ലഭിച്ച 1,000 രൂപ അർഹിക്കുന്നത് അവർക്കാണ് എന്നായിരുന്നു. ഞാൻ ആ 1,000 രൂപ അവർക്ക് നൽകി. എനിക്ക് വളരെ സന്തോഷം തോന്നി. സന്തോഷ്ജി, അങ്ങയുടെ പേരും അങ്ങയുടെ പ്രവൃത്തിയും നമുക്കെല്ലാം സന്തോഷം തരുന്നു. അങ്ങ് ഏവർക്കും പ്രേരണാദായകമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ദില്ലിയിലെ 22 വയസ്സുള്ള കാർ ഡ്രൈവർ സബീർ നോട്ട് നിരോധനത്തിന് ശേഷം ഡിജിറ്റൽ ഇടപാടിലേക്ക് തിരിഞ്ഞു. സർക്കാരിന്റെ ലക്കി ഗ്രഹക് യോജന പ്രകാരം അദ്ദേഹത്തിന് 1,00,000 രൂപയുടെ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം കാർ ഓടിക്കുന്ന ആളാണ്, പക്ഷെ ഒരു തരത്തിൽ ഈ പദ്ധതിയുടെ അംബാസഡറായി മാറിയിരിക്കുകയാണ്. എല്ലാ യാത്രക്കാർക്കും യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഡിജിറ്റൽ അറിവ് നൽകുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വളരെ പ്രോത്സാഹനജനകമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. മഹാരാഷ്ട്രയിലും ഒരു യുവ സുഹൃത്ത് പൂജ നെബാഡെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയാണ്. അവർ റൂപേ കാർഡ്, ഇ വാലറ്റ് കുടുംബത്തിലെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അതുപയോഗിക്കുന്നതിൽ എത്ര സന്തോഷം അനുഭവിക്കുന്നു എന്ന സ്വന്തം അനുഭവം മറ്റുള്ളവരുമായി പങ്കുവച്ചു. 100,000 രൂപ സമ്മാനം അവർക്ക് എത്ര വിലയേറിയതാണ് എന്നോർക്കുക. എന്നാൽ അവരതിനെ ഒരു ദൗത്യമെന്ന് കണക്കാക്കി അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിച്ചു. ഞാൻ ദേശവാസികളോട്, വിശേഷിച്ച് നാട്ടിലെ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഈ ലക്കി ഗ്രാഹക് യോജനയുടെയോ ഡിജിധൻ വ്യാപാർ യോജനയുടെയോ അംബാസഡർമാരാകണമെന്നാണ്. ഈ ജനമുന്നേറ്റത്തിന് നിങ്ങൾ നേതൃത്വം നൽകൂ. നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകൂ. ഇത് ഒരു തരത്തിൽ അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരായ യുദ്ധമാണ്. ഇതിൽ വളരെ മഹത്തായ പങ്കാണ് വഹിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ എന്റെ വീക്ഷണത്തിൽ നാടിന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തക സംഘമാണ്. ഒരു തരത്തിൽ നിങ്ങൾ ശുചിത്വ സൈനികരാണ്. ലക്കി ഗ്രാഹക് യോജന 100 ദിവസം പൂർത്തിയാകുമ്പോൾ ഏപ്രിൽ 14 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മജയന്തി വർഷമാണ്. ഏപ്രിൽ 14 കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു വലിയ പുരസ്കാരത്തിനുള്ള നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇനി 40-45 ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. ബാബാ സാഹേബ് അംബേദ്കറെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം നിർവഹിക്കാനാവില്ലേ? ബാബാ സാഹേബ് അംബേദ്കറുടെ 125-ാം ജയന്തി കഴിഞ്ഞതേയുള്ളൂ. അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളും കുറഞ്ഞത് 125 പേരെ ഭീം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പഠിപ്പിക്കൂ. അതുവഴി പണത്തിന്റെ ക്രയവിക്രയം എങ്ങനെ നടക്കുന്നുവെന്ന് പഠിപ്പിക്കൂ. വിശേഷിച്ചും അടുത്തുള്ള ചെറുകിട വ്യാപാരികളെ പഠിപ്പിക്കൂ. ഇപ്രാവശ്യത്തെ ബാബാ സാഹേബ് അംബേദ്കറുടെ ജയന്തിക്ക് ഭീം ആപ്പിന് വിശേഷാൽ പ്രാധാന്യം നൽകൂ. ഞാൻ പറയും, ബാബാ സാഹേബ് അംബേദ്കറിട്ട അടിസ്ഥാന ശിലയ്ക്ക് ഉറപ്പേകണമെന്ന്. വീട് വീടാന്തരം പോയി എല്ലാവരെയും ചേർത്ത് 125 കോടി കൈകളിലേക്ക് ഭീം ആപ്പിനെ എത്തിക്കണം. കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്ന ഈ മുന്നേറ്റം അനേകം ടൗൺഷിപ്പുകളിൽ, അനേകം ഗ്രാമങ്ങളിൽ, വളരെയേറെ നഗരങ്ങളിൽ വളരെയേറെ വിജയം നേടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ കൃഷിക്ക് വലിയ പങ്കുണ്ട്. ഗ്രാമങ്ങളുടെ സാമ്പത്തിക ശക്തി രാജ്യത്തിന്റെ സാമ്പത്തിക ഗതിയുടെ ശക്തിയാണ്. ഇന്ന് വളരെ സന്തോഷത്തോട് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർഷക സഹോദരീ സഹോദരന്മാർ വളരെ അധ്വാനിച്ച് അന്നഭാണ്ഡം നിറച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കർഷകർ കഷ്ടപ്പെട്ട് ഈ വർഷം റെക്കോർഡ് ഭേദിക്കും വിധം അന്നം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർഷകർ കഴിഞ്ഞകാല റെക്കോർഡുകളെല്ലാം ഭേദിച്ചിരിക്കുന്നുവെന്നാണ് എല്ലാ സൂചനകളും നൽകുന്നത്. കൃഷിയിടങ്ങളിലെ വിളവ് കണ്ട് ഇന്നാണ് പൊങ്കലും വൈശാഖിയും ആഘോഷിക്കപ്പെടുന്നതെന്ന പ്രതീതിയാണ് ദിവസേന തോന്നിപ്പിച്ചത്. ഈ വർഷം രാജ്യത്ത് ഏകദേശം 700,000 ടണ്ണിലധികം ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. നമ്മുടെ കർഷകരുടെ പേരിൽ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തപ്പെട്ട റെക്കോർഡിനേക്കാൾ 8% അധികമാണിത്. അതായത്, ഇത് മുൻപെങ്ങുമില്ലാത്ത നേട്ടമാണ്. രാജ്യത്തെ കർഷകർക്ക് വിശേഷാൽ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരമ്പരാഗത വിളവുകൾക്കൊപ്പം രാജ്യത്തെ ദരിദ്രരെ കണക്കാക്കി വ്യത്യസ്തമായ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. കാരണം പയറുവർഗ്ഗങ്ങളിലൂടെയാണ് ദരിദ്രർക്ക് ഏറ്റവുമധികം പ്രോട്ടീൻ ലഭ്യമാകുന്നത്. എന്റെ നാട്ടിലെ കർഷകർ ദരിദ്രരുടെ സ്വരം കേൾക്കുകയും ഏകദേശം 290,00,000 ഹെക്ടർ കൃഷിഭൂമിയിൽ വ്യത്യസ്തങ്ങളായ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്തു. ഇത് പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം മാത്രമല്ല, കർഷകർ ഈ രാജ്യത്തിനുവേണ്ടി ചെയ്ത ഏറ്റവും വലിയ സേവനം കൂടിയാണ്. എന്റെ ഒരു അഭ്യർത്ഥനയെ, എന്റെ ഒരു അപേക്ഷയെ, എന്റെ രാജ്യത്തെ കർഷകർ എങ്ങനെ മാറോടണച്ചധ്വാനിച്ചു, പയറുവർഗ്ഗങ്ങളുടെ റെക്കോർഡ് ഉൽപ്പാദനമുണ്ടാക്കി. ഇതിന് എന്റെ കർഷക സഹോദരീ സഹോദരന്മാർ വിശേഷാൽ കൃതജ്ഞത അർഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ ഈ നാട്ടിൽ സർക്കാർ വഴി, സമൂഹം വഴി, സ്ഥാപനങ്ങൾ വഴി, സംഘടനകൾ വഴി, എല്ലാവരും വഴി സ്വച്ഛതയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ സ്വച്ഛതയുടെ കാര്യത്തിൽ ഉണർവോടെ പെരുമാറുന്നതായി കാണാൻ കഴിയുന്നു. സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഭാരത സർക്കാരിന്റെ കുടിനീർ സ്വച്ഛതാ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 23 സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഓഫീസർമാരുടെ ഒരു പരിപാടി തെലുങ്കാനയിൽ നടക്കുകയുണ്ടായി. തെലുങ്കാനയിലെ വാറങ്കലിൽ അടച്ചിട്ട മുറിയിൽ സെമിനാർ നടത്തുകയായിരുന്നില്ല, പ്രത്യക്ഷത്തിൽ സ്വച്ഛതയുടെ പ്രാധാന്യമെന്തെന്ന് നടപ്പിൽ വരുത്തുകയായിരുന്നു. ഫെബ്രുവരി 17-18 തീയതികളിൽ ഹൈദരാബാദിൽ ശൗചാലയ കുഴി വൃത്തിയാക്കൽ പരിപാടി നടന്നു. 6 വീടുകളിലെ ശൗചാലയ കുഴികൾ കാലിയാക്കി. അത് വൃത്തിയാക്കുകയും ഇരട്ടക്കുഴി ശൗചാലയത്തിന്റെ ഉപയോഗം കഴിഞ്ഞ കുഴികൾ വൃത്തിയാക്കി വീണ്ടും ഉപയോഗത്തിൽ കൊണ്ടുവരാനാകുമെന്ന് ഓഫീസർമാർ കാട്ടിക്കൊടുത്തു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശൗചാലയങ്ങൾ എത്രത്തോളം സൗകര്യപ്രദമാണെന്നും അവ വൃത്തിയാക്കുന്നതിലൂടെ സ്വച്ഛതയുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള അസൗകര്യം തോന്നുന്നില്ലെന്നും സങ്കോചമൊന്നുമില്ലെന്നും അവർ കാട്ടിക്കൊടുത്തു. മനഃശാസ്ത്രപരമായ തടസ്സവും യഥാർത്ഥ തടസ്സമാകുന്നില്ലെന്നും കാണാനായി. നമുക്കും സാധാരണ രീതിയിൽ ഓരോ ശൗചാലയക്കുഴിയും വൃത്തിയാക്കാനാകും. ഇതിന്റെ പരിണിതിയെന്നോണം രാജ്യത്തെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരം നൽകി, അതിന് വലിയ പ്രാധാന്യം നൽകി. IAS ഓഫീസർമാർ തന്നെ ശൗചാലയങ്ങളുടെ കുഴി വൃത്തിയാക്കുമ്പോൾ അതിലേക്ക് നാടിന്റെ ശ്രദ്ധ പതിയുക സ്വാഭാവികമാണ്. ഈ ശൗചാലയം വൃത്തിയാക്കൽ നാം ചവറെന്നും മാലിന്യമെന്നും കണക്കാക്കുന്നത് വളമെന്ന വീക്ഷണത്തിൽ നോക്കിയാൽ ഒരു തരത്തിൽ കറുത്ത പൊന്നാണ്. മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാകുന്നത് നമുക്ക് കാണാനാകും. ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഇരട്ടക്കുഴി ശൗചാലയമാണെങ്കിൽ അതേകദേശം 6 വർഷം കൊണ്ട് നിറയുന്നു. അതിനുശേഷം മാലിന്യം 2-ാമത്തെ കുഴിയിലേക്ക് തിരിച്ചുവിടാവുന്നതാണ്. 6 മുതൽ 12 മാസം കൊണ്ട് കുഴിയിലെ മാലിന്യം തീർത്തും ജീർണിക്കുന്നു. ഇങ്ങനെ ജീർണിച്ച മാലിന്യം കൈകാര്യം ചെയ്യാൻ തീർത്തും സുരക്ഷിതമാണ്. വളമെന്ന നിലയിൽ വളരെ പ്രധാനമായ വളമായ NPK ആണിത്. കർഷകർക്ക് NPK വളത്തെ നന്നായി അറിയാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇത് തികച്ചും പോഷകഘടകങ്ങൾ അടങ്ങിയതാണ്. ഇത് കൃഷിമേഖലയിൽ വളരെ നല്ല വളമായി കണക്കാക്കപ്പെടുന്നു. സർക്കാർ ഈ ചുവടുവയ്പ്പെടുത്തതുപോലെ മറ്റുള്ളവരും ഇതുപോലെയുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടാകാം. ഇപ്പോൾ ദൂരദർശനിൽ സ്വച്ഛതാ സമാചാർ എന്ന പേരിൽ വിശേഷാൽ പരിപാടി തന്നെയുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുമോ അത്രയ്ക്ക് നല്ലത്. സർക്കാർ തലത്തിലും പല പല വകുപ്പുകൾ സ്വച്ഛതാ ദ്വൈവാരം പതിവായി ആചരിച്ചു പോരുന്നു. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ദ്വൈവാരത്തിൽ മഹിളാ ബാലവികാസ് മന്ത്രാലയം ജനജാതി വികസന മന്ത്രാലയവുമായി ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ചേർന്ന് സ്വച്ഛതാ യജ്ഞത്തിന് ശക്തി പകരുവാൻ പോവുകയാണ്. മാർച്ചിലെ 2-ാമത്തെ ദ്വൈവാരത്തിൽ 2 മന്ത്രാലയങ്ങൾ, ജലഗതാഗത മന്ത്രാലയവും ജലസ്രോതസ് നദീവികസന ഗംഗാ പുനരുജ്ജീവന മന്ത്രാലയവും ചേർന്ന് സ്വച്ഛതാ യജ്ഞം മുന്നോട്ട് നയിക്കുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ ഏതൊരു പൗരനും നല്ലതെന്തു ചെയ്താലും രാജ്യം മുഴുവൻ ഒരു പുതിയ ഔന്നത്യത്തിലെത്തിയെന്ന് അഭിമാനിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. റിയോ പാരാ ഒളിമ്പിക്സിൽ നമ്മുടെ ദിവ്യാംഗരായ കളിക്കാർ നല്ല പ്രകടനം കാഴ്ചവച്ചപ്പോൾ നാം അതിനെ സ്വാഗതം ചെയ്തിരുന്നു. ഈ മാസത്തിൽ നടത്തപ്പെട്ട അന്ധരുടെ T20 ലോകകപ്പിന്റെ ഫൈനലിൽ ഭാരതം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2-ാമത് പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായി നാടിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഞാൻ ഒരിക്കൽ കൂടി ടീമിലെ എല്ലാ കളിക്കാർക്കും അഭിനന്ദനങ്ങളേകുന്നു. രാജ്യത്തിന് നമ്മുടെ ഈ ദിവ്യാംഗ മിത്രങ്ങളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ട്. ദിവ്യാംഗരായ സഹോദരീ സഹോദരന്മാർ കഴിവുറ്റവരാണെന്നും ദൃഢനിശ്ചയമുള്ളവരാണെന്നും സാഹസികരാണെന്നും ഭാവനയുള്ളവരാണെന്നുമാണ് ഞാൻ എന്നും കരുതിപ്പോന്നിട്ടുള്ളത്. അനുനിമിഷം നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ലഭിക്കുന്നു. കളിക്കളത്തിലെ കാര്യമാണെങ്കിലും അന്തരീക്ഷ ശാസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ആരെക്കാളും പിന്നിലല്ല. ഒരുമയോടെ ചുവടുവെച്ച് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്തിന്റെ പേര് ഉജ്ജ്വലമാക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഏഷ്യൻ റഗ്ബി സെവൻസ് ട്രോഫിയിൽ നമ്മുടെ സ്ത്രീകൾ വെള്ളിമെഡൽ നേടി. ആ കളിക്കാർക്ക് എന്റെ അനേകമനേകം ആശംസകൾ. മാർച്ച് 8 ലോക മഹിളാദിനം ആഘോഷിക്കുകയാണ്. ഭാരതത്തിലും പെൺകുട്ടികൾക്ക് പ്രാധാന്യം നൽകണം. കുടുംബത്തിലും സമൂഹത്തിലും അവരോടുള്ള ജാഗ്രത വർദ്ധിക്കണം. സംവേദനശീലം വർദ്ധിക്കണം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യജ്ഞം ഗതിവേഗത്തോടെ മുന്നേറുകയാണ്. ഇതിന്ന് കേവലം സർക്കാർ പരിപാടി മാത്രമല്ലാതായി മാറിയിരിക്കുന്നു. ഇതൊരു സാമൂഹിക ജനാവബോധത്തിന്റെ യജ്ഞമായിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ പരിപാടി പൊതുജന മനസ്സുകളെ ഒരുമിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ഓരോ കോണിലും ഈ ആളിക്കത്തുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആളുകളെ ബാധ്യസ്ഥരാക്കിയിരിക്കുന്നു. വർഷങ്ങളായി നടന്നുപോരുന്ന പഴയ ആചാരാനുഷ്ഠാനങ്ങളോടുള്ള ആളുകളുടെ ചിന്താഗതി മാറിയിരിക്കുന്നു. പെൺകുട്ടി ജനിച്ചത് ആഘോഷമാക്കി മാറ്റപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ മനം നിറയുന്ന സന്തോഷമാണ് തോന്നുന്നത്. ഒരു തരത്തിൽ പെൺകുട്ടികളോട് വികാരാത്മകമായ ചിന്താഗതി സാമൂഹിക അംഗീകാരത്തിന് കാരണമായി മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിൽ ഒരു പ്രത്യേക ജനമുന്നേറ്റത്തിലൂടെ ബാലവിവാഹങ്ങൾ തടഞ്ഞതായി അറിഞ്ഞു. ഇതുവരെ ഏകദേശം 175 ബാലവിവാഹങ്ങൾ തടയാൻ സാധിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം സുകന്യാ സമൃദ്ധി യോജനയനുസരിച്ച് ഏകദേശം 55,000-65,000 ത്തിലധികം പെൺകുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ജമ്മുകാശ്മീരിലെ കഠുവ ജില്ലയിൽ കൺവേർജൻസ് മോഡൽ പ്രകാരം എല്ലാ വിഭാഗങ്ങളെയും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ ചേർത്തിരിക്കുന്നു. ഗ്രാമസഭകൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ജില്ലാ ഭരണകൂടം അനാഥ പെൺകുട്ടികളെ ദത്തെടുക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക തുടങ്ങിയവയ്ക്ക് വളരെയേറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മധ്യപ്രദേശിൽ ഹർഘർ ദസ്തക് എന്ന ഗൃഹസന്ദർശന പരിപാടി പ്രകാരം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു ജനമുന്നേറ്റം നടത്തുകയാണ്. രാജസ്ഥാൻ നമ്മുടെ കുട്ടി നമ്മുടെ വിദ്യാലയം, അപ്നാ ബച്ച അപ്നാ വിദ്യാലയ് എന്ന് പേരിട്ട ഒരു പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയ ബാലികമാരെ വീണ്ടും സ്കൂളുകളിൽ ചേർക്കുന്നതിനും വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിനുമുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പല രൂപഭാവങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. പദ്ധതി ജനമുന്നേറ്റമായി മാറിയിരിക്കുന്നു. പുതിയ പുതിയ സങ്കല്പങ്ങൾ അതിനോട് ചേർന്നിരിക്കുന്നു. പ്രാദേശിക സ്ഥിതിവിശേഷങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. നാം മാർച്ച് 8 മഹിളാ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കൊരേ വികാരമാണ് ഉണ്ടാകേണ്ടത്. സ്ത്രീ ശക്തിയാണ്, സശക്തയാണ് അവളൊരു ഭാരത സ്ത്രീയത്രേ. അധികത്തിലല്ല, കുറവിലുമല്ല അവളെല്ലാത്തിലും തുല്യാവകാശിയത്രേ. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും മൻ കി ബാത്തിൽ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പറയാൻ അവസരം കിട്ടുന്നുണ്ട്. നിങ്ങളും സജീവമായി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് എനിക്ക് വളരെയേറെ അറിയാനാകുന്നുണ്ട്. താഴേത്തട്ടിൽ എന്താണ് നടക്കുന്നത്, ഗ്രാമങ്ങളിൽ ദരിദ്രരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന വിവരം എന്റെ അടുത്തെത്തുന്നു. നിങ്ങളുടെ സംഭാവനകൾക്ക് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. വളരെയധികം നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.